Praise the Lord. 34-ാം ലെസണിലേക്ക് കേൾവിക്കാരെ സ്വാഗതം ചെയ്യുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അതിന് വേണ്ടി നമുക്ക് വായിക്കാം. സ്ഥൂലമായതും തികത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആദിജനന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായവിധിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകളും ന്യായപ്രമാണവും പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയും അതിൻ്റെ തോൽവിയും പല പ്രാവശ്യം നാം വായിക്കുകയുണ്ടായി. പരാജയപ്പെട്ട ഉടമ്പടിക്ക് പകരമായി യേശു ക്രിസ്തുവിൽ കൂടി സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതകൾ പലതവണ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇവ തമ്മിലുള്ള താരതമ്യവും പുതിയതിൻ്റെ മഹാത്മ്യവും വീണ്ടും നമ്മളിവിടെ കാണുന്നു. പഴയ ഉടമ്പടി ലൗകികമായതും ബാഹ്യമായതും ഭീതി ഉളവാക്കുന്നതുമായിരുന്നപ്പോൾ പുതിയത് യഥാർത്ഥമായതും ലളിതവും ആത്മീയവുമാണ്. യഹോവ ഇസ്രായേൽ ജനത്തിനെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത ഉടമ്പടി സീനായ് പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെ ചുരുക്കമായി ഇവിടെ വിവരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപ് ജനം ശുദ്ധീകരണം പ്രാപിച്ചിരിക്കണമെന്ന് പ്രത്യേകിച്ച് ബാഹ്യശുദ്ധിയും ജഡികശുദ്ധിയും ദൈവം കർശനമായി കൽപ്പിച്ചിരുന്നു. ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണമെന്നും പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കുമെന്നും ദൈവം കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 19:11-13 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഭയമുളവാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും ഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുളിയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെ ഏറ്റവും കുലുങ്ങി. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നുവെന്ന് ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നു. മോശ വന്ന യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാമെന്ന് ജനമൊക്കെ ഈ മേഘശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 24:3. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 24:8. യഹോവയുമായി ഉടമ്പടി ചെയ്തതിനു ശേഷം ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. വിശുദ്ധനായ ദൈവം തൻ്റെ വിശുദ്ധിയിൽ തിരഞ്ഞെടുത്ത ഇസ്രായേലിനോട് ഭീതി ഉളവാക്കുന്ന രീതിയിൽ ഉടമ്പടി ചെയ്തതും അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയപ്പോൾ പുതിയ ഉടമ്പടിക്ക് മുൻപിൽ അല്ലെങ്കിൽ പഴയത് വഴിമാറിക്കൊടുത്തു. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ മനുഷ്യനാരുമല്ല, ദൈവപുത്രനായ യേശു തന്നെയാണ്. നിഴലായിരുന്ന പഴയ നിയമ ഉടമ്പടിയെ പറ്റി വിവരിച്ചിട്ട് പുതിയ നിയമ ഉടമ്പടിയുടെ പശ്ചാത്തലം ലേഖനം ഇവിടെ പ്രസ്താവിക്കുന്നു. പുതിയ നിയമ വിശ്വാസികൾ ഉടമ്പടിക്കായി കടന്നു വരുന്നത് ഹോരേബിലെല്ലാം സിയോൻ പർവ്വതത്തിലാണ്. യെരുശലേം സ്ഥിതി ചെയ്യുന്നത് സിയോൻ പർവ്വതത്തിലാണ്. ദാവീദ് നിയമപ്പെട്ടകം സിയോണിൽ കൊണ്ടുവന്നതിന് ശേഷം അത് പരിപാവനമായി കണക്കാക്കപ്പെടുന്നു. 2 ശമൂവേൽ 6:10-12 വരെയുള്ള വാക്യങ്ങളിൽ സൊലോമോൻ രാജാവ് മോറിയ മലയിൽ ആലയം പണി കഴിഞ്ഞപ്പോൾ പെട്ടകം അതിലേക്ക് മാറ്റി. അപ്പോൾ ദൈവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സിയോൻ പർവ്വതത്തിന്റെ ഭാഗമായി കരുതപ്പെട്ടു. ദൈവാലയം സ്ഥിതി ചെയ്ത സ്ഥലമായതിനാൽ അതിന് ദൈവം വസിക്കുന്ന പർവ്വതമായി കണക്കാക്കുന്നു. യെരുശലേമും സിയോനും മാറി മാറി നാമകരണം ചെയ്താറുണ്ട്. ദൈവസാന്നിധ്യവും അവിടുത്തെ പരിപാലനവും വിഖ്യാപിക്കുന്ന സ്ഥലമാണ് സിയോൻ. ജീവനുള്ള ദൈവത്തിന് അധകരമായ യെരുശലേം പഴയ നിയമഹിതന്മാരുടെ പുണ്യസ്ഥലമായിരിക്കുന്നത് പോലെ പുതിയ യെരുശലേം ആത്മീയ രാജ്യത്തിന്റെ പുണ്യസ്ഥലമാണ്. മശിഹായുടെ ദൈവരാജ്യം എന്നാൽ പുതിയ സഭയെന്നും പറയാം. ഏതാണ് സ്വർഗീയ യെരുശലേം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന ദൈവത്തിന്റെ നഗരം. ആത്മീയ സഭയുടെ അടിസ്ഥാനം ഇട്ടത് ആശ്വരീയ യെരുശലേമിലായിരുന്നു. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്നേക്കുമായി സ്ഥാപിതമാകും. ഇത് കാണുന്ന ആകാശ ഭൂമികൾ മാറ്റപ്പെടുന്നതിന് ശേഷമായിരിക്കും അത് സ്ഥാപിതമാകുന്നത്. അതിനെപ്പറ്റി മീതിയുള്ള യെരുശലേമോ സ്വതന്ത്രയാവുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് നാം വായിക്കുന്നു. സ്വർഗീയ യെരുശലേം കർത്താവിന്റെ പുതിയ നിയമസഭയെ കാണിക്കുന്നതാണ്. ദൂതന്മാരുടെ സർവസംഘം എന്ന് പറയുന്നത് ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ടതും ദൈവസന്നിധിയിൽ സ്ഥാനങ്ങളും സ്വർഗീയ ശരീരവും ഉള്ളവരുമാണ്. ദൂതന്മാരുടെ സൃഷ്ടിയെപ്പറ്റി തിരുവചനം പ്രത്യേകമായി ഒന്നും കാണുന്നില്ലെങ്കിലും മനുഷ്യ സൃഷ്ടിപ്പിന് മുൻപ് അത് നടന്നിരിക്കണം. ഇയ്യോബ് 38:7 വേദപുസ്തകം ദൂതന്മാർക്ക് വ്യക്തിത്വം നൽകുന്നുണ്ട്. കൂടാതെ ഇവർ ദൈവത്തെ പോലെ സർവവ്യാപിയും സർവജ്ഞാനവും ഉള്ളവരല്ല, എന്നാൽ മനുഷ്യരെക്കാൾ ശക്തരാണ്. അവർ തേജസ് പ്രാപിച്ച മനുഷ്യരല്ല, മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. അതിന്റെ എണ്ണം 1000 ആണെന്ന് യോഹന്നാൻ പ്രത്യേകമായി പറയുന്നു. ഞാൻ ദൂതന്മാരുടെ ശബ്ദം കേട്ടു, അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 5:11 നമ്മൾ വായിക്കുന്നു. ഇരദൂതന്മാരെ ആദിജാതന്മാരുടെ സഭ. ഇരദൂതന്മാരെ കുറിച്ചല്ല പറയുന്നത്, കാരണം ദൂതന്മാരെ കുറിച്ച് മുകളിൽ നേരത്തെ പ്രസ്താവിച്ചല്ലോ. യേശു ക്രിസ്തുവിനെ ആദിജാതൻ എന്ന് വിളിക്കുന്നുവെങ്കിലും ആദിജാതന്മാർ എന്ന് ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല എന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമില്ല. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആദിജാതന്മാർ എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും യേശു ക്രിസ്തുവിനോടുകൂടി ലഭിക്കുന്ന സ്ഥാനപ്പേരായിരിക്കാം ഇത്. ദൈവവും ക്രിസ്തുവിനോടുകൂടി അവകാശികളും കൂട്ടവകാശികളും നാം ആണല്ലോ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ കുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടതിനാൽ യേശു ക്രിസ്തുവിനോടുകൂടെ തന്റെ സഭയെയും കാണുന്നു. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി മോശ മുഖാന്തരം നൽകിയ ഉടമ്പടിയിൽ അവൻ ഇസ്രായേൽ ജനത്തിന്റെ മാത്രം ദൈവമായിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ എല്ലാവരുടെയും ദൈവമാണ്. യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും ദൈവം മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ദൈവത്തെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിപ്പിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. സിദ്ധന്മാരായ നീതിമാന്മാരെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. 1, നീതീകരണം പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാർ. 2, പുതിയ നിയമകാലത്ത് മരിച്ചുപോയ നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ. 3, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ. മധ്യസ്ഥനായ യേശുവിനും പഴയ നിയമ പുതിയ ഉടമ്പടികളുടെ താരതമ്യം പറയുമ്പോൾ മോശിയെ പോലെ മാനുഷികമായ മധ്യസ്ഥതയേക്കാൾ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ മധ്യസ്ഥതയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ യേശുവിന്റെ ശ്രേഷ്ഠമേറിയ മധ്യസ്ഥതയെ പറ്റി നമ്മൾ വിവരിച്ചുള്ളതിനാൽ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തം. ആദ്യ മാതാപിതാക്കളായ ആദാമിന്റെയും ഹവയുടെയും പുത്രനായ ഹാബേലിന്റെ രക്തം ചൊരിയപ്പെട്ടത് സഹോദരന്റെ ക്രൂരതയുടെ ഫലമായിട്ടായിരുന്നു. പ്രതികാരത്തിന്റെയും ദൈവനീതിക്ക് വേണ്ടിയുമുള്ള നിലവിളിയാണ് ഹാബേലിന്റെ രക്തത്തിൽ നിന്ന് നാം കേൾക്കുന്നത്. എന്നാൽ യേശു രക്തം ചൊരിഞ്ഞത് നമ്മെ നീതീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമാണ്. അത് പ്രതികാരത്തിന് വേണ്ടിയുള്ളതല്ലായിരുന്നു. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ കൃപാസനത്തിന്മേൽ രക്തം തളിച്ചതിനാൽ പാപങ്ങളെ മറയ്ക്കുവാൻ ഉതകുന്നതായിരുന്നു. ക്രിസ്തുവിൻ്റെ നിണം ചൊരിഞ്ഞത് പ്രതികാര ചിന്തയോടുകൂടിയുള്ളതല്ലായിരുന്നു. പകരം ദൈവകൃപ പകരപ്പെടേണ്ടതിന്, പാപത്തെ കഴുകേണ്ടതിനും, ദൈവത്തോട് സമാധാനം പ്രാപിക്കേണ്ടതിനും അത് പര്യാപ്തമായി. മൃഗങ്ങളുടെ രക്തം തളിച്ച പഴയ ഉടമ്പടി പരാജയപ്പെട്ടതിന് ഫലമായി പുതിയ ഉടമ്പടിയുടെ ഉറപ്പാക്കപ്പെട്ടത് യേശുവിൻ്റെ നിയമരക്തത്താലാണ്. ദൈവം നിശ്ചയിച്ചിരുന്ന മാനവരാശിയുടെ പാപപരിഹാരത്തിനായുള്ള ഉടമ്പടിയുടെ ഉറപ്പായിരുന്നു ക്രൂശിലെ രക്തം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കുവാൻ അത് മതിയാകുന്നതാണ്. അതുകൊണ്ട് നാം പിന്മാറിക്കൂടാ. എൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അരളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയിൻ. ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചപ്പോൾ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്തവനെ നാം വിട്ടും അറിയാൻ എത്രയധികം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തതും നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ദൈവഭക്തനായ യേശുവിൻ്റെ ശ്രേഷ്ഠതയെ വായനക്കാരുടെ മുൻപിൽ വരച്ചു കാണിക്കുവാൻ ലേഖനത്തിൻ്റെ പ്രാരംഭം മുതൽ അപ്പോസ്തലൻ ശ്രമിക്കുന്നുണ്ട്. പഴയ നിയമ പിതാക്കന്മാരെക്കാളും ആരാധനാ മാധ്യമങ്ങളെക്കാളും അതിശ്രേഷ്ഠനാണ് ക്രിസ്തുവെന്ന് പലവരും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ 7-ാമത്തെ മുന്നറിയിപ്പിൽ ദൈവത്തെ നിരസിച്ചു കളയരുതെന്ന് 25-ാം വാക്യത്തിലെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധേയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അരളി ചെയ്തവൻ സ്വർഗത്തിൽ നിന്നും അരളി ചെയ്യുന്നവൻ. പ്രസ്തുത വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയെന്നാണ്. ഇപ്പോൾ വർത്തമാനകാലത്തിൽ നടക്കുന്ന കാര്യമായിട്ടാണ് അരളി ചെയ്യുന്നവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എബ്രായ ലേഖനം 1:2 ഈ പ്രയോഗം കാണാം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു. ഇന്നും മനുഷ്യവർഗത്തോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ നിയമ ഉടമ്പടിക്ക് മധ്യസ്ഥനായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പും രക്ഷയും പ്രാപിക്കുവാനുള്ള കാരണം കാൽവറി മുതൽ ഇന്നും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന കഥാവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ വിലയില്ലാതായി നിരസിച്ചു കളയുവാൻ ഇടയാകാതിരിപ്പീൻ. എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. ബ്ലപ്പോ എന്ന ഗ്രീക്ക് വാക്കിന് നോക്കുക, ശ്രദ്ധിക്കുക, കാര്യമായി ശ്രദ്ധ പതിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പഴയ നിയമത്തിലെ ദൈവിക വെളിപ്പാടും പുതിയ നിയമത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തുലനം ചെയ്യുകയാണ്. പഴയ നിയമത്തിൻ്റെ ദൈവം മോശ മുഖാന്തരം ജനത്തോടുള്ള പാടുകളെ അറിയിച്ചിരുന്നു. മോശനായ പ്രമാണവും കൽപ്പനകളും അനുസരിക്കാത്തപ്പോൾ നാശത്തിന് യോഗ്യരായി തീർന്നു. ദൈവത്തിൻ്റെ ഉള്ള പാടുകൾ നിരസിച്ചു കളഞ്ഞവർ മണലാരുണ്യത്തിൽ മണ്ണത്തിനിരയായി തീർന്നു. ദൈവം നൽകിയതായ മുന്നറിയിപ്പുകൾ ചെവി കൊടുക്കാത്ത ജനങ്ങൾ ഒഴിഞ്ഞു കളയുവാൻ കഴിയാതെ ഞാൻ നാശത്തിലകപ്പെട്ടുപോയി. ദൈവത്തിൻ്റെ കടുത്ത ന്യായവിധി നേരിടേണ്ടി വന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മരളി ചെയ്തതിനെ ഉപേക്ഷിച്ചാൽ എത്രയധികം. മധ്യസ്ഥനില്ലാതെ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അറിയിച്ച അള്ളപ്പാടുകൾക്ക് പുറന്തിരിഞ്ഞാൽ ശിക്ഷ എത്ര കഠിനമായിരിക്കും. സ്ട്രീഫോ എന്ന വാക്കിന് പിന്തിരിയുക, പുറന്തിരിയുക, വിട്ടുമാറുക എന്നാണ് അർത്ഥം. ശ്രേഷ്ഠമേറിയ വെളിപ്പാട് ലഭിച്ചതിനാൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. പിതാക്കന്മാർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സമയങ്ങളിൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റി പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നു. ഉദാഹരണമായി പുറപ്പാട് 19:18, ന്യായാധിപന്മാർ 5:5, സങ്കീർത്തനം 68:7-8 എന്നിവ നോക്കുക. പ്രവചന പുസ്തകങ്ങളിലും യഹോവയുടെ പാദപുരുഷനം ഏൽക്കുമ്പോൾ ഭൂമി കുലുങ്ങുകയും വിറയ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ആമോസ് 9:5, മീഖ 1:4, യോവേൽ 3:16, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ ഭൂമി വിറച്ചുപോയി. ഹഗ്ഗായി 2:6 പറയുന്നത്, ഇനിയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരനെ പ്രസ്താവിക്കുന്ന വാഗ്ദത്ത വചനം നിവൃത്തിയാകുമെന്ന് വീണ്ടും സൂചന നൽകുകയാണ് ഇവിടെ. താൽക്കാലികമായി കാണുന്ന സകലത്തിനും മാറ്റം വന്ന് നിലനിൽക്കുന്ന രാജ്യം സ്ഥാപിക്കുവാൻ യേശു കർത്താവ് വീണ്ടും വരുമെന്നുള്ള വാഗ്ദത്തം പിന്നെയും ഉറപ്പിച്ചു പറയുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം സ്ഥാപിക്കുവാൻ കാലമേറെ ഇനിയില്ല. ഇത് വിശ്വാസവീരന്മാർ ദൂരവേ കണ്ട് കാത്തിരുന്നു. എല്ലാവരും അത് പ്രാപിക്കണമെന്ന് എന്നാണ് ലേഖകന്റെ ആഗ്രഹം. നാം അത് പ്രാപിക്കുവാൻ നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ, നമ്മെ തിരഞ്ഞെടുത്തതിനാൽ നന്ദിയുള്ളവരായിരിക്കുക. മാത്രമല്ല, ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നയപ്രമാണ കാലത്തേക്കാൾ സുവിശേഷത്തിന്റെ കീഴിൽ ലഭിച്ചിരിക്കുന്ന കൃപ നിരസിച്ചു കളയാതെ ദൈവപ്രസാദം വരുമാറി ജീവിക്കുവാൻ നമുക്കൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നു. ദൈവം നീതിയുള്ള ദൈവമാണ്. അവന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. പഴയ നിയമകാലത്തെ വിശുദ്ധി ദൈവജനത്തിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ പുതിയ നിയമവിശ്വാസികളായി നാമം കൂടുതൽ വിശുദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശത്രുക്കളെ ദഹിപ്പിച്ചു കളയുന്ന ദൈവം മനുഷ്യമുഖം നോക്കാതെ സകല ശത്രുക്കളെയും ദഹിപ്പിച്ചു കളയും. ആകയാൽ നമ്മോട് സംസാരിക്കുന്ന ദൈവജനത്തിന് ചെവി കൊടുത്ത് അനുസരണമുള്ളവരായി നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യാം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.